السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر النلي نبي صلى الله عليه وسلم أبدت شريطرتي نردنا بردان يدن للنايا أحزاب يدت كرسان كرني آيشة نمال سمسارش ترنية ഖൈബറിലുള്ള യഹൂദന്മാർ മക്കയിലുള്ള മുശ്രിക്കുകളെയും അതുപോലെ മറ്റു ചില അറബ് ഗോത്രവിഭാഗക്കാരെയും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ യുദ്ധത്തിനായി പ്രേരിപ്പിക്കുകയും അങ്ങനെ അവർ ഒന്നടങ്കം മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെടുകയും ചെയ്തു. അഹ്സാബ് യുദ്ധം, അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യയിൽ നിന്ന് വന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനായ സഹാബിയുടെ നിർദ്ദേശപ്രകാരം മദീനയുടെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് കിടന്നുകുഴിക്കുകയും മുശ്രിക്കീങ്ങളെ അങ്ങനെ നേരിടാൻ വേണ്ടി ഒരു തന്ത്രം ഒരുക്കുകയും ചെയ്തു. സഹാബികൾ എപ്രകാരമാണ് ഈ പറഞ്ഞ ഖന്ദഖ് കിടങ്ങ് കുഴിക്കുന്നതിനായി പരിശ്രമിച്ചത് എന്നും ആ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നേരിട്ട പ്രയാസങ്ങൾ എന്താണ് എന്നുമൊക്കെ നാം മനസ്സിലാക്കി. അങ്ങനെ 10,000 വരുന്ന മുശ്രിക്കുകളുടെ സൈന്യം മദീനയുടെ പുറം ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും വേരോടെ പിഴുതെറിയാനുള്ള ഉദ്ദേശവുമായി നിൽക്കുന്ന വേളയിലാണ് മദീനക്കുള്ളിലുണ്ടായിരുന്ന യഹൂദന്മാർ അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കുകയും റസൂലുള്ളയുമായി അവർക്കുണ്ടായിരുന്ന കരാർ അത് ലംഘിക്കുകയും ചെയ്തത്. ഈ വാർത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടുമാണ് ഉണ്ടാക്കിയത്. ഈ വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. പിന്നീട് മദീനയിലെ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങളായ ഔസിന്റെയും ഖസ്റജിന്റെയും നേതാക്കന്മാരായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെയും ഈ കാര്യത്തിലെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദന്മാർക്കിടയിലേക്ക് പറഞ്ഞയച്ചു. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ തിരിച്ചു വരികയും ഈ വാർത്ത സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും ചെയ്തു. ഈ വാർത്ത കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുണ്ടുകൊണ്ട് അവിടുന്ന് സ്വയം മറച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി കിടക്കുകയുണ്ടായി ഒരു വശത്തായി. ഇത് കണ്ടപ്പോൾ സ്വഹാബികൾ അവർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വാർത്ത പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എന്ന് സഹാബികൾക്ക് മനസ്സിലായി. അവരുടെ ഭയം വളരെ ശക്തമായി, കടുത്ത ഭയം അവരെ പിടികൂടി. വിശുദ്ധ ഖുർആനിൽ ആ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇസാഗത്തിൽ അബ്സാറു وبلغت القلوب الحناجر وتظنون بالله الظنون هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. احزاب യുദ്ധത്തിന്റെ ചരിത്രത്തിൽ അല്ലാഹു പറയുകയാണ്, ശത്രുക്കൾ നിങ്ങൾക്ക് മുകളിൽ നിന്നും നിങ്ങളുടെ താഴ്ഭാഗത്തു നിന്നും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ സന്ദർഭം. യഹൂദരും മക്കയിൽ നിന്ന് വന്ന മുശ്രിക്കുകളും ഗത്ഫാൻ ഗോത്രത്തിലെ അറബികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത സമയം. വഇസാഗത്തിൽ ഖുലൂബ്, ഹൃദയങ്ങൾ. വഇസാഗത്തിൽ അബ്സാർ, കണ്ണുകൾ. അത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോയി ഭയം കാരണത്താൽ. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, നിങ്ങളുടെ ഹൃദയങ്ങൾ. അത് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തി പേടി കാരണത്താൽ. وتظنون بالله ظنونا, നിങ്ങളിൽ ചില ആളുകൾ അല്ലാഹുവിനെ കുറിച്ച് മോശമായ ചില വിചാരങ്ങൾ അവരുടെ മനസ്സുകളിൽ കടന്നുകൂടി. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കില്ലേ എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും സംശയമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹുനാലിക ബ്തുലിയൽ മുഅ്മിനൂൻ, ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا, വളരെ കടുത്ത രൂപത്തിലുള്ള പരീക്ഷണം അവരെ ബാധിക്കുന്ന സന്ദർഭമായിരുന്നു അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. മുഅ്മിനീങ്ങൾ കടുത്ത ഭയത്തിലേക്ക്, അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ വീണുപോയ ഒരു സന്ദർഭമായിരുന്നു ഇത്. കാരണം മദീനക്കുള്ളിൽ നിന്ന് യഹൂദന്മാർ ഇതാ ചതിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുന്നിലാകട്ടെ മുശ്രിക്കുകളുടെ 10,000 വരുന്ന സൈന്യമാണ്. തങ്ങളുടെ കുട്ടികളും തങ്ങളുടെ ഭാര്യമാരും ഉമ്മമാരും സ്ത്രീകൾ അവർ മദീനയുടെ ഉള്ളിലാണ്. അവരെ കാവൽ നിൽക്കാൻ, അവർക്ക് കാവൽ നിൽക്കാൻ മദീനക്കുള്ളിൽ അധികം ആരുമില്ല. സഹാബികൾ തന്നെ, അവർ മുശ്രിക്കുകൾക്ക് മുന്നിൽ നിലകൊള്ളുന്ന സഹാബികൾ ആകെ 3,000 പേരാണ്. 3,000 വരുന്ന സഹാബികൾ മാത്രമാണ് ഈ 10,000 വരുന്ന സൈന്യത്തിന് മുൻപിൽ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പലരെയും കടുത്ത ഭയം പിടികൂടി. അതിനോടൊപ്പം അവരെ ബാധിച്ചിരിക്കുന്ന വിശപ്പ്, അതിനോടൊപ്പം ആ സന്ദർഭത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന ശക്തമായ തണുപ്പ്, ഈ പറഞ്ഞ പ്രയാസങ്ങളെല്ലാം അവരെ ഒരുമിച്ചാണ് ബാധിച്ചത്. കടുത്ത തണുപ്പ്, അതോടൊപ്പം വിശപ്പ്. ഭക്ഷണം പലരും കഴിച്ചിട്ടില്ല. കഴിക്കാൻ ലഭിക്കുന്ന ഭക്ഷണമാകട്ടെ പഴയതാണ്. അതിനോടൊപ്പം ശത്രുക്കൾ മുൻപിലുണ്ട്, ഉള്ളിൽ നിന്ന് ചതിച്ചിരിക്കുന്നു. മദീനക്കുള്ളിൽ അവരുടെ ഭാര്യമാരും പെൺകുട്ടികളും മക്കളും ഒക്കെ സംരക്ഷണം ഏതുമില്ലാതെ അവരുടെ വീടുകളിലാണ്. ഈ ഒരു അവസ്ഥയിൽ പരീക്ഷണങ്ങൾ മുൻപിൽ എല്ലാം കൂടി മുന്നിൽ വന്നു നിന്ന സന്ദർഭത്തിൽ സഹാബികളിൽ ചിലരെ ഹൃദയത്തിൽ കടുത്ത ഭയം പിടികൂടി. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഈ ചരിത്രം പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, യാ അബാ അബ്ദില്ലാ അറഅയ്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസഹബ്തുമു, അല്ലയോ ഹുദൈഫ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടയാളല്ലേ, നിങ്ങൾ റസൂലുള്ളയോടൊപ്പം അനുഗമിച്ച അവിടുത്തെ സഹാബിയല്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം യബ്ൻ അഖീ, അതെ, ഞാൻ റസൂലുള്ളയുടെ സഹാബിയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചോദിച്ച വ്യക്തി അദ്ദേഹം പറഞ്ഞു, ഫകൈഫ കുന്തും തസ്നഊൻ, എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പെരുമാറിയിരുന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഖദ് കുന്നാ നജ്ഹദ്, അല്ലാഹുവിന്റെ റസൂലിനെ അവിടുത്തെ യോജിച്ച രൂപത്തിൽ പരിഗണിക്കാൻ, റസൂലുള്ളയുടെ കാലഘട്ടത്തിൽ അവിടുത്തോടൊപ്പം നിൽക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബാധിച്ച പ്രയാസങ്ങളിൽ റസൂലുള്ളയുടെ പിന്നിൽ തന്നെ നിൽക്കാൻ ഞങ്ങളിൽ പലരും വളരെ പ്രയാസപ്പെട്ടിരുന്നു. ബുദ്ധിമുട്ടിയിരുന്നു.
അപ്പോൾ ഈ പറഞ്ഞ ഈ ചോദിച്ച വ്യക്തി അയാൾ പറഞ്ഞു,
വല്ലാഹി ലവ അദ്റക്നാഹു മാ തറക്നാഹു യംശി അലൽ അർദ്,
ഞങ്ങൾക്കെങ്ങാനും അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ,
മാ തറക്നാഹു യംശി അലൽ അർദ്, നബിയെ ഭൂമിയിലൂടെ നടക്കാൻ ഞങ്ങൾ വിടില്ലായിരുന്നു. വലജഅൽനാഹു അലാ അനാഖിനാ,
ഞങ്ങളുടെ പിരടികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ വഹിക്കുമായിരുന്നു. നബിയെ ഞങ്ങൾ താഴ്ത്തിറക്കൂല. അങ്ങനെ റസൂലുള്ളയെ ഞങ്ങൾ ബഹുമാനിക്കുമായിരുന്നു.
ഇത് കേട്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി, എന്റെ പ്രിയ സഹോദര, വല്ലാഹി ലഖദ് റഅയ്തുനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഖന്ദഖ്,
എന്നാൽ ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ നിനക്ക് പറഞ്ഞു തരാം.
ഖന്ദഖ് യുദ്ധ ദിവസം ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്.
അന്ന് ഞങ്ങൾ സഹാബികളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
ആ സന്ദർഭത്തിൽ ഖന്ദഖ് യുദ്ധവേളയിൽ, അഹ്സാബ് യുദ്ധത്തിനിടയിൽ
ഭയം കടുത്തുപോയ ആ വേളയിൽ,
മുശ്രിക്കുകൾ മുന്നിൽ വന്നു നിന്ന വേളയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് എല്ലാവരോടുമായി ചോദിച്ചു, മൻ റജുലുൻ യഖൂം ഫയൻദുറു ലനാ മാ ഫഅല അൽഖൗം,
നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്
എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറുള്ളത്, ശത്രുക്കളുടെ ഇടയിൽ പോയി
അവരുടെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് നോക്കി വരാൻ,
അവരെന്താണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കി വരാൻ,
അവരുടെ തന്ത്രങ്ങൾ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കി വരാൻ
ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്.
അങ്ങനെ അത് നോക്കി എന്റെ അരികിലേക്ക് തിരിച്ചു വന്ന് എനിക്ക് വിവരം നൽകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്.
അങ്ങനെ അവരുടെ അടുക്കൽ പോയി എന്റെ അരികിൽ തിരിച്ചു വന്നാൽ,
അവരുടെ വാർത്ത എനിക്ക് അറിയിച്ചു തന്നാൽ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത്
സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്നല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ എന്റെ അടുത്തിരിക്കുന്ന, എന്നോടൊപ്പം ഇരിക്കുന്നവരിൽ അവനെ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാം.
റസൂലുള്ളയുടെ വാഗ്ദാനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടത് എന്താണ്?
ഇവിടെ നിന്ന് എഴുന്നേറ്റുപോയി മുശ്രിക്കുകളുടെ അരികിൽ പോയി എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്ന് നോക്കി തിരിച്ചു വരണം.
ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഫമാ ഖാമ റജുലുൻ മിനൽ ഖൗം, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും എഴുന്നേറ്റ് നിന്നിട്ടില്ല. മിൻ ഷിദ്ദത്തിൽ ഖൗഫി വൽ ജൂഇ വൽ ബർദ്,
എന്താണ് അവർ എഴുന്നേൽക്കാതിരിക്കാനുള്ള കാരണം?
മിൻ ഷിദ്ദത്തിൽ ഖൗഫ്, കടുത്ത പേടിയാണ്. വൽ ജൂഇ, കടുത്ത വിശപ്പാണ്. വൽ ബർദ്,
അവരെ ബാധിച്ചിരിക്കുന്ന കടുത്ത തണുപ്പാണ്. ഇതിനിടയിൽ അവിടെ പോയി തിരിച്ചു വരാൻ
സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നതാകട്ടെ,
സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഇരിക്കാനുള്ള അവസരമാണ്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും എഴുന്നേറ്റിട്ടില്ല എന്ന്
ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയണം. ഞങ്ങളെ ബാധിച്ചത് അങ്ങനെയാണ്. ആ പ്രയാസത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിക്കുക, അയാളോട് പറയാൻ, നീ നിനക്ക് അല്ലാഹു വിധിച്ചതിൽ തൃപ്തിപ്പെടുക.
റസൂലുള്ളയുടെ കാലത്തെങ്ങാനുമായിരുന്നു നീ ജനിച്ചിരുന്നത് എങ്കിൽ ഏത് കൂട്ടത്തിലായിരുന്നു നീ നിൽക്കുക എന്ന് നിനക്ക് ഉറപ്പു പറയാൻ പറ്റില്ല.
ഈ കണ്ട പരീക്ഷണങ്ങൾ നിന്നെ എങ്ങാനും ബാധിച്ചിരുന്നെങ്കിൽ
മുസ്ലിങ്ങളോടൊപ്പം തന്നെ നീ നിൽക്കുമായിരുന്നോ? അതല്ല, ഇതെല്ലാം ഇട്ടെറിഞ്ഞ് മുശ്രിക്കീങ്ങളോടൊപ്പം നീ ചേരുമായിരുന്നോ? നിനക്ക് പറയാൻ പറ്റില്ല.
ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാനെങ്ങാനും റസൂലിന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊന്ന് റസൂലിനെ കാണാൻ ആ കാലത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിലർ പറയാറുണ്ട്. അവരുടെ ഈമാനിലുള്ള വലിയ ആത്മവിശ്വാസം കാരണത്താൽ.
സഹോദരങ്ങളെ, അള്ളാഹു നിനക്ക് വിധിച്ചതിൽ നീ തൃപ്തിപ്പെടുക
നമുക്ക് പറയാൻ കഴിയില്ല. പരീക്ഷണങ്ങൾ നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ ഏതു ഭാഗത്താകുമായിരുന്നു നമ്മൾ നിൽക്കുന്നത് എന്ന്.
അള്ളാഹു നമുക്ക് വിധിച്ചതിൽ നാം തൃപ്തിപ്പെടുക.
ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം
ഈ പറഞ്ഞ ഈ ചോദിച്ച സഹോദരനോട് പറഞ്ഞു കൊടുക്കാൻ,
ഈ പറഞ്ഞ ഭയം, കടുത്ത പേടി സഹാബികൾക്കിടയിൽ ചിലരെയെങ്കിലും ബാധിച്ചപ്പോൾ
നിഫാഖ് അതിന്റെ തല പുറത്തേക്ക് ഉയർത്താൻ തുടങ്ങി. അത്രയും കാലം ഇസ്ലാമും ഈമാനും ഒക്കെ പറഞ്ഞ മുസ്ലിങ്ങളോടൊപ്പം നിന്ന്, സഹാബികളോടൊപ്പം നിന്ന്, റസൂലുള്ളയോടൊപ്പം നിന്ന ആളുകൾ, അവരിൽ ചിലരുടെ തനിനിറം പുറത്തേക്ക് വരാൻ തുടങ്ങി. പരീക്ഷണങ്ങൾ ഇതിനു വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എത്ര സത്യമാണ്,
വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം വലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വലയഅലമന്ന അൽകാദിബീൻ.
അവർക്ക് മുൻപുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞതാരാണ് എന്ന് നാം അറിയുക തന്നെ ചെയ്യും, കളവ് പറഞ്ഞതാരാണ് എന്ന് നാം മനസ്സിലാക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് പരീക്ഷണത്തിന് വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളയോടൊപ്പം നിന്ന ആളുകൾ, അവിടുത്തെ പിന്നിൽ നിസ്കരിച്ച ആൾക്കാർ, മസ്ജിദുൻ നബിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ പാരായണം കേട്ട ആൾക്കാർ, അവരാണ് ഈ ആൾക്കാർ. ആ പറഞ്ഞ ആളുകളിൽ നിന്ന് ചിലരിതാ അവരുടെ നിഫാഖ് പുറത്തേക്കെടുത്തു, അവരുടെ കാപട്യം പുറമേക്ക് വെളിപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, കാന മുഹമ്മദുൻ യഈദുന അൻ നാകുല കുനൂസ കിസ്ര വഖൈസർ, കിസ്രയുടെയും കൈസറിന്റെയും നിധികുംഭാരങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുമെന്നായിരുന്നു മുഹമ്മദ് പറഞ്ഞിരുന്നത്.
വഅഹദുനൽ യൗമ ലാ യഅമനു അലാ നഫ്സിഹി അൻ യദ്ഹബ ഇലാ ഖദാഇ ഹാജതി.
എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവനവനൊന്നും മലമൂത്ര വിസർജനം ചെയ്യാൻ പുറത്തേക്കിറങ്ങാൻ പോലും പേടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് വാഗ്ദാനം ചെയ്തത് കിസ്രയും കൈസറുമാണ്. ഇപ്പൊ അവനാന്റെ ടെന്റിൽ നിന്നൊന്ന് പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള പേടിയാണ് നമ്മെ ബാധിച്ചിരിക്കുന്നത്. നിഫാഖ് അതിന്റെ തല പുറത്തേക്കിട്ടു, അത് അതിന്റെ തനി സ്വഭാവം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൂട്ടത്തിൽപ്പെട്ട ആളുകളിൽ ഒരാളായ ഔസ് ഇബ്നു ഖൈദി എന്ന വ്യക്തി, അദ്ദേഹം മുനാഫിക്കുകളിൽപ്പെട്ട നിഫാഖ് പ്രകടിപ്പിച്ച ആളാണ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ബുയൂതന ഔറ, നബിയെ, നമ്മുടെ വീടുകൾ, അതിന് യാതൊരു സംരക്ഷണവുമില്ല. ഇത്രയും ദിവസം നബിന്റെ ഒപ്പം ഖന്ദഖ് കുഴിച്ച ആൾക്കാരെ കൂട്ടത്തു നിന്നാണ് ഈ വരുന്നത്. ഇന്ന ബുയൂതന ഔറ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ വീട്ടിന് സംരക്ഷണമായി ഒരാളുമില്ല, ആരെയും അവിടെ കാവലിൽ നിർത്തിയിട്ടില്ല. അതുകൊണ്ട് നബിയെ, ഇവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് അനുമതി നൽകണം. ഞങ്ങൾ ഞങ്ങളുടെ മറ്റു വീടുകളിലേക്ക് പോകട്ടെ, പുറത്തുള്ള വീട്, മദീനക്ക് പുറത്തുള്ള വീടുകളുണ്ട്, അവിടേക്ക് പോയി രക്ഷപ്പെടട്ടെ. ജീവൻ അപകടത്തിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനി ഇവിടെ നിൽക്കാൻ നബിയെ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് അനുവാദം നൽകണം എന്ന് പറഞ്ഞ് ചില ആളുകൾ വരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അനുമതി ചോദിച്ചവർക്കൊക്കെ അനുമതി കൊടുത്തു. ഒരാളെയും പിടിച്ചു വെച്ചില്ല, ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു വെച്ചില്ല. എല്ലാവരെയും റസൂൽ അനുമതി ചോദിക്കുന്നവരൊക്കെ ആ സമ്മതം കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ കാര്യം ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. കപട വിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾ, ഹൃദയത്തിൽ രോഗം ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഹറാമുകൾ പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ മര്യാദക്ക് ഭയക്കാത്ത ആളുകൾ, അള്ളാഹുവിനെ യഥാരൂപത്തിൽ പേടിക്കാത്ത ആളുകൾ, മുനാഫിക്കുകളും ഹൃദയത്തിൽ രോഗമുള്ളവരും, അവർ രണ്ടുപേരും പറയാൻ തുടങ്ങി, അള്ളാഹുവും റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയത് വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ചില ആളുകൾ പറയാൻ തുടങ്ങി. അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രത്തിലാണ് അത് വന്നത്. സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകളാണിത്.
وَإِذْ قَالَتْ طَائِفَةٌ مِّنْهُمْ يَا أَهْلَ يَثْرِبَ لَا مُقَامَ لَكُمْ فَارْجِعُوا.
അവരുടെ കൂട്ടത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, യാ അഹ്ല യസ്രിബ്, യസ്രിബ് നിവാസികളെ. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഏതാ സ്ഥലം? മദീനയാണ്. നോക്കണം നിങ്ങൾ, മുനാഫിക്കുകളുടെ ചരിത്രം ഖുർആൻ അള്ള പലോടത്ത് എടുത്തു പറഞ്ഞപ്പോൾ അവർ മദീന എന്ന പദം ഉപയോഗിക്കാറില്ലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവരുപയോഗിച്ചിരുന്ന യസ്രിബ് എന്ന പഴയ പദം, മദീന എന്ന പദം ആ നാടിന് ലഭിച്ചത് റസൂൽ വന്നതിനു ശേഷം കിട്ടാവുന്ന സന്ദർഭത്തിലൊക്കെ അവർ യസ്രിബ് എന്ന പദമേ ഉപയോഗിക്കുള്ളൂ. കാരണം അതിൽ അള്ളാഹുവിന്റെ റസൂൽ വന്നതിനെ ഇകഴ്ത്തുന്ന ഒരു സൂചന അതിലുണ്ട്. നമുക്ക് മുനാഫിക്ക് കിട്ടിയ സന്ദർഭത്തിൽ അവൻ ഇസ്ലാം ഒഴിവാക്കുകയാണ്. ഇസ്ലാം കൊണ്ട് ആ നാടിന് ലഭിച്ച പേരും അതിന്റെ അടയാളങ്ങളും ഒക്കെ വലിച്ചെറിയാൻ, യാ അഹ്ല യസ്രിബ്, അല്ലയോ യസ്രിബുകാരെ, അല്ല അവന്റെ സ്വഭാവമാകെ മാറിക്കളഞ്ഞു.
ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അതിൽ വേറൊരു കുത്തും കൂടി ഉണ്ട്. അതെന്താ? മദീനക്കാരായ ആളുകളെ നിങ്ങൾ വേഗം കഴിച്ചിലായിക്കോ,
ഇവിടെ വന്ന മുഹാജിറുകളായ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെട്ട കുറച്ച് അഭയാർത്ഥികളുണ്ട്,
അവരും അവരുടെ പാടുമാകട്ടെ, നമ്മൾ മദീനക്കാർ. ഈ വർഗീയത മുനാഫിഖുകൾ അക്കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയതാണ്.
ഇസ്ലാമല്ല അവന്റെ ഹൃദയത്തിലെ ചേർത്ത് നിർത്തുന്ന കണ്ണി. അവന് പലപ്പോഴും അവന്റെ കണ്ണി അവനെ ചേർത്ത് നിർത്തുന്ന ഘടകം മറ്റു പലതുമായിരിക്കും.
അവന്റെ നാട്, അല്ലെങ്കിൽ അവന്റെ കളറ്, അല്ലെങ്കിൽ അവന്റെ കുടുംബം, അവന്റെ കബീല, ഇതൊക്കെയായിരിക്കും അവനെ ചേർത്ത് നിർത്തുന്നത്.
അവൻ അതാണ് വലുതാവുക. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ,
ഓ പാകിസ്ഥാനി, ഓ ബംഗാളി, മറ്റോൻ അങ്ങനെ. ഒരാളെയും ഇസ്ലാമിന്റെ പേരിൽ കാണാനോ അവനൊരു മുസ്ലിം സഹോദരനാണ് എന്ന രൂപത്തിൽ അവനോട് സംസാരിക്കാനോ പോലും പലർക്കും കഴിയില്ല.
എന്തിന്, നാട്ടിൽ കേരളത്തിലേക്ക് എത്തിയാൽ തന്നെ ആൾക്കാർ ജില്ല തിരിച്ച് സ്വഭാവം മാറും.
ഇപ്പം മറ്റേ ജില്ല, ഇപ്പം ആ ജില്ല, ഞങ്ങളെ ജില്ലക്കാരിങ്ങനെ, ഞങ്ങളെ ജില്ലക്കാരിങ്ങനെ.
ഇസ്ലാമിന്റെ പേരിലുള്ള ഉഹുവ, സാഹോദര്യം, അത് മുസ്ലിമീങ്ങളെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല.
ലോകത്തെവിടെയുള്ള മുസ്ലിമാണെങ്കിലും അവൻ നമ്മളെ സഹോദരനാണ്. അള്ളാഹുവിന്റെ ദീനു പാലിക്കുന്ന ഒരാൾ ലോകത്തിന്റെ ഏതു കോണിലുണ്ടെങ്കിലും അയാൾ നമ്മുടെ സഹോദരനാണ്.
അയാൾ നമുക്ക് നമ്മുടെ ജീവനോളം തന്നെ പ്രിയപ്പെട്ടതാണ്.
മുനാഫിഖുകൾ അവരാണ് ഈ പറഞ്ഞ പ്രയോഗം നടത്തിയത്. യാ അഹല യസ്രിബ്, അല്ലയോ യസ്രിബുകാരെ. മദീന എന്നുള്ള പദം തന്നെ ഒഴിവാക്കിയത്, കാരണം മദീന എന്ന പദത്തിൽ മുഹാജിറും പെടും, അൻസാറും പെടും.
ഇതാവുമ്പോ ആര് മാത്രമേ പെടുള്ളൂ? മദീനയിൽ പണ്ടുള്ള ആൾക്കാർ മാത്രമേ പെടുള്ളൂ. യാ അഹല യസ്രിബ്,
യസ്രിബുകാരെ, ലാ മുഖാമ ലക്കും, നിങ്ങൾക്കിനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഫർജിഉ, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. വയസ്തഅദിനു ഫരീഖും മിൻഹുമു നബി, അവരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ അതാ റസൂലിന്റെ അരികിൽ വന്ന് അനുമതി ചോദിക്കുന്നു.
യഖൂലൂന ഇന്ന ബുയൂതനാ ഔറ, അവർ പറയുന്നു ഞങ്ങളുടെ വീടുകൾക്ക് യാതൊരു കാവലുമില്ല, അതങ്ങ് തുറന്നിട്ട് കിടക്കുകയാണ്. വമാ ഹിയ ബിഔറ, അല്ലാഹു പറയുകയാണ് അതിന് സംരക്ഷണമില്ലാത്തത് കൊണ്ടൊന്നുമല്ല അവർ നബിയെ നിന്റെ അരികിൽ വരുന്നത്,
അത് തുറന്നു കിടക്കുന്നത് കൊണ്ടൊന്നല്ല. വമാ യുരി ഇൻ യുരീദൂന ഇല്ലാ ഫിറാറ,
അവരുദ്ദേശിക്കുന്നത് ഓടി രക്ഷപ്പെടാൻ മാത്രമാണ്. അതിനുള്ള ഒരു ന്യായം പറച്ചിൽ മാത്രമാണ്.
ഒരു സന്നിഗ്ധ ഘട്ടം മുന്നിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ന്യായം മാത്രമാണ് നബിയെ ആ പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, വലൗ ദുഖിലത അലൈഹിം മിൻ അഖ്താരിഹ ثم سئلوا الفتنة لآتوها وما تلبثوا بها إلا يسيرا.
ആയത്ത് നമ്മൾ മനസ്സിൽ നല്ലോട്ട് ആലോചിക്കേണ്ട ആയത്താണ്.
അള്ളാഹു പറയാൻ, അവരുടെ നാട്ടിലേക്ക് എങ്ങാനും മുശ്രിക്കുകൾ പ്രവേശിക്കുകയും,
വലൌ ദുഖിലത അലൈഹിം മിൻ അഖ്താരിഹ, അവരുടെ നാടെങ്ങാനും മുശ്രിക്കുകളുടെ അധീനത്തിലാവുകയും,
ثم سئلوا الفتنة,
എന്നിട്ട് അവരുടെ അടുക്കൽ വന്ന് ശത്രുക്കൾ ഇസ്ലാം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്താൽ,
അവരാ പറഞ്ഞ ഭീഷണിക്ക് ഉടനടി വഴങ്ങുന്നതാണ്.
വമാ തലബ്ബസു ബിഹാ ഇല്ലാ യസീറ, കുറച്ചു നേരമല്ലാതെ അവർ പിടിച്ചു നിൽക്കുകയില്ല.
ഇസ്ലാമിന്റെ പേരിൽ ഒരു പരീക്ഷണം വന്നാൽ ഒരു കുറച്ച് നേരത്തേക്കല്ലാതെ അവരത് പിടിച്ചു നിൽക്കൂല, ഉടനടി അവർ ദീൻ ഒഴിവാക്കും.
അവനാൻ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാവും തോന്നിയാൽ പിന്നെ അവന്റെ ദീനവും കളയും.
പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും,
ഏയ് ഞാനൊന്നും അങ്ങനല്ല എന്നൊക്കെ പലരും മനസ്സിൽ സമാധാനം പറയും.
പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ നമ്മളോട് ചോദിക്കുക, എത്രയെത്ര തവണകളിൽ
പലപ്പോഴും പലരും ചെറിയ ദുനിയാവിന്റെ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി വരെ ദീനിന്റെ വലിയ വലിയ കാര്യങ്ങളെ തള്ളിക്കറയാറുണ്ട്, ദീനിന്റെ വലിയ വലിയ കൽപ്പനകളെ നിസ്സാരമാക്കാറുണ്ട്, അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുകളെ ഒരു വിലയുമില്ലാതെ തള്ളിക്കളയാറുണ്ട്.
എങ്ങനെയാണ് സഹോദര നമ്മുടെ ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പുപറയാൻ പറ്റും? ദീനിന്റെ കൽപ്പന, അള്ളാഹു കൽപ്പിച്ച പല കൽപ്പനകളും ഒരു പ്രയാസവും ഇല്ലാതെ പാലിക്കാമായിട്ട് പോലും നമ്മൾ എത്ര പേർ അത് നിസ്സാരമായി തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് സഹോദര നമ്മൾ നമ്മുടെ ഈമാനിന്റെ സത്യാവസ്ഥ ഉറപ്പുവരുത്തുക? അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, വലഖദ് കാനൂ ആഹദുല്ലാഹ മിൻ ഖബ്ലു,
അവർ അല്ലാഹുവിനോട് മുൻപ് കരാർ നൽകിയതായിരുന്നു, അവരിനി ഒരിക്കലും പിന്തിരിഞ്ഞോടുകയില്ല എന്ന്.
അതെപ്പോഴാണ് കരാർ കൊടുത്തത്? ഉഹദ് യുദ്ധത്തിൽ.
ഉഹദ് യുദ്ധത്തിൽ പണ്ട് അവർ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് ചില ആളുകൾ.
അന്ന് അവർ അല്ലാഹുവിന് കരാർ കൊടുത്തതാണ്, ഇനി ഒരു അവസരം വന്നാൽ അല്ലാഹുവെ ഞങ്ങൾ ഇതാ പിന്തിരിഞ്ഞോടൂല
എന്ന് അവർ അന്ന് കരാർ നൽകിയതാണ്.
അല്ലാഹുവിന്റെ കരാറിനെ കുറിച്ച് നാളെ പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്.
قل لن ينفعكم الفرار ان فررتم من الموت او القتل واذا لا تمتعون الا قليلا